ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
കണ്ണു തുറക്കൂ, താങ്കളുടെ മകൻ കാണാൻ വന്നിട്ടുണ്ട്. ആശുപത്രി കിടക്കയിൽ അതികഠിനമായ വേദനയിൽ തളർന്നുറങ്ങിയ വൃദ്ധനെ നോക്കി നേഴ്സ് വിളിച്ചു പറഞ്ഞു. വാസ്തവത്തിൽ കഴിഞ്ഞ രാത്രിയിലടക്കം മകനെത്തിയോ എത്തിയോ എന്ന് പലവട്ടം അദ്ദേഹം ചോദിച്ചിരുന്നു. അങ്ങനെ ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നത് കണ്ടുകൊണ്ടാണ് ആ ഹൃദയവേദനയിലാണ് ഇപ്പോൾ ഉറക്കമാണെന്നറിഞ്ഞിട്ടും ആ മനുഷ്യനെ വിളിച്ചുണർത്താൻ നേഴ്സ് നിർബന്ധിതയായത്. സർ, കണ്ണു തുറക്കൂ, മകൻ എത്തിയിട്ടുണ്ട്. മരുന്നുകളുടെ ഫലമായുള്ള മയക്കം വിട്ടുണരാൻ അദ്ദേഹം കിണഞ്ഞു ശ്രമിച്ചു. ഒടുവിൽ പണിപ്പെട്ട് കണ്ണുകൾ തുറന്നു. അവ്യക്തമായ കാഴ്ച. കട്ടിലിനരികിൽ മകൻ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധൻ കൈകൾ അവന്റെ നേരെ നീട്ടി. കട്ടിലിനരികിൽ നിന്നയാൾ ആ കൈകളിൽ മൃദുവായി പിടിച്ചു. ഒന്നും പേടിക്കാനില്ലെന്ന് ആശ്വസിപ്പിച്ചു. കിടക്കക്കരികിൽ കസേര നീക്കിയിട്ട് അയാളിരുന്നു. അന്ന് മുഴുവനും ആ വൃദ്ധന്റെ കൈകളിൽ തലോടിക്കൊണ്ട്. പിറ്റേന്ന് പുലർച്ചെ വൃദ്ധന് മരുന്നുകൊടുക്കാനെത്തിയ നേഴ്സാണ് അയാൾ മരിച്ചു എന്ന കാര്യം ആദ്യമറിഞ്ഞത്. മകനോട് സങ്കടത്തോടെ അവരാ വിവരം പറഞ്ഞു. അവരുടെ വാക്കുകളിൽ സഹതാപം നിറഞ്ഞു. അപ്പോഴയാൾ ചോദിച്ചു, ശരിക്കും ഈ കിടക്കുന്ന മനുഷ്യൻ ആരാണ്? അയാളുടെ ചോദ്യം കേട്ട് നേഴ്സ് ഞെട്ടിത്തരിച്ചു. നിങ്ങളുടെ അച്ഛനല്ലേ? അല്ല, ഇതെന്റെ ആരുമല്ല. പിന്നെ നിങ്ങൾ ഒരു രാത്രി മുഴുവനും ഈ മനുഷ്യന് കൂട്ടിരുന്നതോ? അമ്പരപ്പും ദേഷ്യവും കലർന്ന നേഴ്സിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ ആരുമല്ല. പക്ഷെ ഇന്നലെ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ അടുത്തെത്തപ്പോഴേക്കും മകനെ എന്ന് വിളിച്ച് ഒരുപാട് നേരം കണ്ണീരണിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഒരു മകന്റെ സാമീപ്യം അത്യാവശ്യമായിരുന്നു എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഒരു മകനായി ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നത്. കനിവുള്ള വാക്കുകൾ കൊണ്ട്, ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു തലോടൽ കൊണ്ട് അരികിലിരിക്കാൻ കഴിയുന്ന മനുഷ്യർക്ക് എന്ത് ഭംഗിയാണ് അല്ലേ? അതിന് ബന്ധുത്വം തെളിയിക്കുന്ന മുദ്രപത്രങ്ങൾ വേണമെന്നുണ്ടോ? സ്വന്തമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ടോ? മനുഷ്യത്വമല്ലേ ഏറ്റവും വലിയ ആധാർ കാർഡ്? ഇത് നമ്മൾ എത്രയോ സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. പ്രളയജലത്തിൽ കുനിഞ്ഞു നിന്ന് സ്വന്തം മുതുക് ചവിട്ടുപടിയാക്കി കൊടുത്ത ജയ്സലിന്റെ രൂപത്തിൽ. അത്യാവശ്യഘട്ടം വന്നപ്പോൾ വിൽക്കാൻ വച്ചിരുന്ന തുണിയെല്ലാം പെറുക്കിക്കെട്ടി ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിച്ച നൌഷാദിന്റെ രൂപത്തിൽ. കവളപ്പാറയിൽ ദുരന്തം നടന്നതിന്റെ പിറ്റേന്ന് മുതൽ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്തിയ നാരോക്കാവിലെ കാക്കു എന്ന ഫൈസലിന്റെ രൂപത്തിൽ. ഒന്നോ രണ്ടോ പേരുകളിൽ ഒതുങ്ങുന്നതല്ല ഓരോ മനുഷ്യനും ഇങ്ങനെ ഏതെല്ലാം ഘട്ടത്തിൽ ഒരാശ്രയമായിട്ടുണ്ട്. ചിലപ്പോൾ നിഴലായിട്ടുണ്ട്, തണലായിട്ടുണ്ട്, മഴയായിട്ടുണ്ട്. അതൊന്നും ബന്ധുത്വം നോക്കിയിട്ടല്ല. മനുഷ്യൻ അത്രമേൽ ഭംഗിയുള്ള പദമായതുകൊണ്ടാവാം. മനുഷ്യന്റെ അതിജീവനത്തിന്റെ പാഠങ്ങൾ കേരളം ഒരുപക്ഷെ പഠിച്ചത് അല്ലെങ്കിൽ ഓർമ്മിച്ചത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രകൃതി ദുരന്തങ്ങളിലാണ്. അതുകൊണ്ടാണിപ്പോൾ കേരളം മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് കടക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങൾക്ക് കൈത്താങ്ങേകാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെ ദുരന്ത നിവാരണ സേന ഒരുക്കുകയാണ്. എമർജൻസി റെസ്പോൺസ് ടീം എന്ന പേരിലാണ് സേന പ്രവർത്തിക്കുക. രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ നടത്തിപ്പ്, പ്രഥമ ശുശ്രൂഷ തുടങ്ങിയവയാണ് ഈ സേനയുടെ പ്രധാന പ്രവർത്തനം. ഗ്രാമ വാർഡ് സഭകൾ ഇതിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഇത്തരം സാമൂഹ്യ അധിഷ്ഠിത ദുരന്ത നിവാരണ സേന കർമ്മരംഗത്തിറങ്ങും എന്നാണ് അറിയുന്നത്. സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതിനാലാണ് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ദുരന്ത നിവാരണ സേന രൂപീകരിക്കുന്നത്. ഓരോ പ്രദേശത്തിന്റെയും ആവാസ വ്യവസ്ഥ, ജനജീവിതം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ സേനയ്ക്കുണ്ടാകും. കേരളത്തിലെ 22,000 വാർഡുകളിലും ഈ സേന നിലവിൽ വരും. വാർഡുകളുടെ വലിപ്പം, സവിശേഷത എന്നിവ അനുസരിച്ചായിരിക്കും സേനയിലെ അംഗസംഖ്യ തീരുമാനിക്കുക. സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, സർവീസ് സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, അങ്ങനെ ഏതിൽ നിന്നുള്ളവരെയും ഈ സേനയിൽ അംഗങ്ങളാക്കാം. ഇവർക്ക് പരിശീലനം ലഭിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും മനുഷ്യൻ എന്നത് ഞാൻ അറിയാതെ എന്നിലൂടെ നന്മകൾ സംഭവിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടമായിരിക്കണം. അത്തരമൊരു ദുരന്ത നിവാരണ സേനയ്ക്ക് മാത്രമേ കൈത്താങ്ങാകാൻ സാധിക്കൂ.